2024 ഒക്ടോബർ 25 വെള്ളിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിൻ്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. ആലിങ്കായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ്. ശ്രീകുമാർ പള്ളിയിലേത്ത് എഴുതുന്നു, ആലിങ്കായ പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്നൊരു ചൊല്ലുണ്ട്. പഴഞ്ചൊല്ലിൽ പതിരില്ലെന്ന് തെളിയിക്കേണ്ടത് തങ്ങളുടെ ബാധ്യതയാണെന്ന മട്ടിലാണ് പലപ്പോഴും യു ഡി എഫിൻ്റെ, കുറഞ്ഞപക്ഷം കോൺഗ്രസിൻ്റെ നടപടികൾ. കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ആഴത്തിൽ പരിശോധിച്ചാൽ ഇക്കാര്യം ശരിക്കും ബോധ്യപ്പെടും. അവസരം കൈവെള്ളയിൽ വെച്ചു കൊടുത്താലും ഊതിത്തെറിപ്പിക്കുന്ന ബാല്യ കുതൂഹമാണ് എപ്പോഴും ഇക്കൂട്ടർക്ക്. വാക്കിലും നോക്കിലും പ്രവൃത്തിയിലുമെല്ലാം തൻ്റെതായി ഒരു തൻ്റേടി സ്റ്റൈൽ പ്രകടിപ്പിക്കാറുള്ള കെ പി സി സി പ്രസിഡന്റ് കളരിവീരൻ കെ സുധാകര ഗുരുക്കൾ, ചട്ടവും ന്യായവും നിരത്തി എന്തിനും ഏതിനും ഘോരഘോരം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന പ്രതിപക്ഷ നേതാവ് പണ്ഡിത ശ്രേഷ്ഠൻ വി ഡി സതീശൻ, ഇവിടെ ഒരു ഊർജ്ജസ്വലനായ യു ഡി എഫ് കൺവീനർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സ്വയം ബോധ്യപ്പെടാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും എപ്പോഴും ശ്രമിക്കാറുള്ള അഹിംസാ പ്രചാരകൻ എം ഹസൻ, സർവ്വതാ യോഗ്യനായ ലക്ഷണമൊത്തൊരു മുഖ്യമന്ത്രി തന്നിൽ കുടികൊള്ളുന്നുണ്ടെന്ന ആത്മവിശ്വാസത്തോടെ പാറിപ്പറന്ന് നടക്കുന്ന ചെന്നിത്തല ഗാന്ധി തുടങ്ങിയ പ്രഗത്ഭമതികളായ ആളുകളുടെ നേതൃത്വത്താൽ അനുഗ്രഹീതമാണ് കോൺഗ്രസ്. രാഷ്ട്രീയ ഫ്ലെക്സിബിലിറ്റിയിൽ രാജ്യത്ത് തന്നെ മുന്നിൽ നിൽക്കുന്ന വന്ദേ ഭാരത് കെ മുരളീധരൻ ഏതു കാര്യത്തിലും യുക്തിഭദ്രവും ലാളിത്യപൂർണവുമായ സൂത്രപ്രയോഗങ്ങൾ നിർദ്ദേശിക്കാൻ കൽപ്പുള്ള കേരള ബന്ധു തിരുവഞ്ചൂർജി തുടങ്ങിയ പാർലമെന്ററി താൽപ്പര്യം തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത മഹാരഥന്മാർ ഇതിനു പുറമെയും യു ഡി എഫിന്റെ കുന്തക്കാലുകളായി നിലകൊള്ളുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ചാവറ പെരുമാൾ, ഷിബു ബേബി ജോൺജി, പ്രത്യയശാസ്ത്ര സാമ്പത്തിക ശാസ്ത്ര വിശാരദൻ സി പി ജോൺജി തുടങ്ങിയ ജിമാരും ഒപ്പമുണ്ട്. എന്നിട്ടും കോൺഗ്രസ് യു ഡി എഫ് എന്തേ നന്നായി വാത്തു. പടിക്കലെത്തി ഉപതെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് നിർണായകമായൊരു ഉപതെരഞ്ഞെടുപ്പ് എത്തി. ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമെന്ന് നേരത്തെ അറിയാവുന്നതാണ്. അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുമാണ്. കേരളത്തെ ഭരിച്ചു ഭരിച്ച് സ്വർഗതുല്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരും അതിന് പക്കാ മേളം പിടിക്കുന്ന കുറേ നേതാക്കന്മാരും ചേർന്ന് ചക്ക കുഴയ്ക്കും പോലെ കാര്യങ്ങൾ കുഴച്ചു മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സമാശ്വാസ വിജയമൊക്കെ യു ഡി എഫിന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ലെങ്കിലും ജയം തങ്ങൾക്കെന്ന് ആവർത്തിച്ച് കൊട്ടിഘോഷിക്കാൻ ആരും മറക്കുന്നില്ലെന്ന് മാത്രമാണ് അവർ നടത്തിയ മുന്നൊരുക്കം. പാലക്കാട് നിലനിർത്തണം, ചേലക്കരയിൽ ഇടതുപക്ഷത്തെ ഒരു പാഠം പഠിപ്പിച്ച് പിടിച്ചെടുക്കണം, വയനാട്ടിൽ പിന്നെ നന്ദിനിക്കുട്ടി വരുന്നതുകൊണ്ട് വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും ജയിക്കുമെന്നാണ് വിശ്വാസം. വയനാട്ടിലെ കല്ലിനെയും പുല്ലിനെയും മലയെയും കുഴിയെയും ചുരത്തെയും സാക്ഷിയാക്കി മലബാർ സിംഹം ടി സിദ്ദിഖ് ഇക്കാര്യം തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാലക്കാടും ചേലക്കരയും വോട്ട് ചെയ്താലേ ജയിക്കൂ എന്ന് സിദ്ദിഖിൻ്റെ അരുൾപ്പാടിലുണ്ട്. ഭാരതീയ ന്യായസംഹിത ജ്യൂസ് അടിച്ചു കുടിച്ചിട്ടുള്ള നീതിമാനായ ശ്രീമാൻ സാക്ഷാൽ കുഴൽ നടനും ഇക്കാര്യത്തിൽ സംശയമില്ല. ഇക്കാര്യങ്ങളെല്ലാം അപഗ്രഥനം ചെയ്താണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്തിയത്. പാർലമെന്റിലെ കച്ചേരി മതിയാക്കി പൊന്നാടയും പ്രശസ്തിപത്രവും ഫലകവുമായി പാട്ടുപെട്ടി അടച്ചു മടക്കിയ ഗാനഗോകുലം രമ്യ ഹരിദാസിന് ഇപ്പോൾ വേദികൾ കുറവായതിനാൽ ചേലക്കരയിൽ ഇറക്കുന്ന കാര്യത്തിൽ തർക്കമേ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഹൈക്കമാൻഡിന്റെ കടാക്ഷം വേണ്ടുമോളമുള്ള കലാകാരിയായതിനാൽ പാട്ടും പാടി ജയിക്കുമെന്നതിൽ തർക്കമില്ല. നൂൽ നൂൽക്കാൻ പഴയ പോലെ ചർക്ക കിട്ടാത്തതുകൊണ്ട് മാത്രം ഖതർദാരിയാവാൻ കഴിയാതെ ഖേദിക്കുന്ന യുവ പോരാളി രാഹുൽ മാങ്കൂട്ടൻജിയെ ഒന്ന് പ്രതിഷ്ഠിക്കാൻ ചിലരൊക്കെ ഇടം നോക്കിയിരിക്കുമ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പ് എത്തുന്നത്. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലക്കാട്. അങ്ങനെ കേരള രാഹുൽജി സ്ഥാനാർത്ഥിയായി. തീരുമാനത്തിനെതിരെ വെടിയും പുകയുമൊക്കെ വരുമെന്ന് ആരും സ്വപ്നമേബി വിചാരിച്ചതല്ല. കെ പി സി സി ആസ്ഥാനത്ത് ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ തലവനായി വാണറിലിയ ഡോക്ടർ സാരിൻ ഐ എ എസിന് ഈ കാലഘട്ടത്തിലാണ് ഒരു ഉൾവിളിയുണ്ടായത്. കേരള നിയമസഭയിൽ തന്നെ പോലൊരു പ്രഗത്ഭമതിയുടെ കുറവുണ്ടെന്ന സത്യം സരൺജി തിരിച്ചറിഞ്ഞ നിമിഷം നേതാക്കളുടെ മലവെള്ളപ്പാച്ചിലിൽ ആണ്ടുപോയ ഈ മാണിക്യത്തെ ആരും കണ്ടെത്തിയില്ലെന്ന കുണ്ഠിതത്തോടെ അദ്ദേഹം കെ പി സി സിയുടെ പടിയിറങ്ങി നേരെ വാർത്താ സമ്മേളനത്തിലേക്ക്. അറിയാവുന്ന നേതാക്കളെയെല്ലാം പേരെടുത്ത് പറഞ്ഞ് കുറേ അറിയാ കഥകൾ എരിവും പുളിയും ചേർത്ത് വിളമ്പിയപ്പോൾ വല്ലാത്തൊരു ആശ്വാസമായി. ഉള്ളിലെ ഒരു വിലക്കം നീങ്ങിയതുപോലെ. പ്രതിപക്ഷ നേതാവും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കോട്ടത്തിലും ചേർന്നാണ് സംസ്ഥാന കോൺഗ്രസിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് ഞെട്ടിക്കുന്ന സത്യം അന്ന് ആദ്യമായി സരൺജിയിലൂടെ പുറത്തുവന്നു. കണ്ടോൺമെന്റ് ഹൗസിൽ കാണാൻ ചെന്നപ്പോൾ കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടില്ലാത്ത പ്രതിപക്ഷ നേതാവ് അംഗവിക്ഷേപങ്ങളോടെ അഭ്യമായി പുലഫിം പറഞ്ഞതും അദ്ദേഹം വേദനയോടെ വെളിപ്പെടുത്തി. ഈ പ്രതികരണത്തെ അന്തരാത്മാവിൽ നിന്ന് തുർത്ത നൊമ്പരമായി കണ്ട് ഒന്നനുനയിപ്പിക്കാനുള്ള സൗമനസ്യം ആരും തൊട്ട് കാട്ടിയതുമില്ല. നെഞ്ചുപൊട്ടി സരൺജി അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒറ്റാലുമായി നിൽക്കുന്ന ഒരു കൂട്ടത്തെ കണ്ടത്. കണ്ടകച്ചിന് കൊണ്ടേ പോകൂ എന്ന പരുവത്തിലായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി ഇടതുപക്ഷത്തിന്റെ അവസ്ഥ. എന്തു ചെയ്താലും എത്തിപ്പെടുന്നത് വിവാദങ്ങളിൽ. ഭരണത്തിലും പാർട്ടിയിലും സ്വസ്ഥതയില്ലാതെ സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും മനസമാധാനം തേടിപ്പോയ ഒരു മുഖ്യമന്ത്രി, തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം പഴി കേൾക്കേണ്ടി വരുന്ന ഒന്നുമറിയാത്ത ചില മന്ത്രിമാർ, എ കെ ജി സെൻട്രൽ ഇരിക്കപ്രതിയില്ലാതെ തെക്കോട്ടും വടക്കോട്ടും പരക്കം പായുന്ന പാർട്ടി സെക്രട്ടറി, പുറത്തുവിടും പുറത്തുവിടും എന്ന് മാധ്യമ സംഘത്തിന് മുന്നിൽ കുടിൽ കെട്ടി പാർത്ത പി വി അൻവർ എന്ന നിഷ്കർമ്മി, എല്ലാം കൂടി ആകെ പ്രശ്നങ്ങൾ. മിഥുനം സിനിമയിലെ നെടുപിടി വേണുവിൻ്റെ മന്ത്രവാദിയെപ്പോലെ ഇപ്പം ഉടയ്ക്കും എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭരണപക്ഷത്തെ പ്രബല ഘടകകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി, മന്ത്രിമാറ്റം മന്ത്രിമാറ്റം എന്ന് ഉരുവിട്ട് ഇടയ്ക്കിടെ മുഖ്യമന്ത്രിയെ അലോസരപ്പെടുത്തുന്ന, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ആധിപത്യം കാട്ടാത്ത ദേശീയ പാർട്ടി, അങ്ങനെ നീളുന്നു പ്രതിസന്ധി. ഇതിനിടെയാണ് ഉപതെരഞ്ഞെടുപ്പ്. പാലക്കാട് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നത് പുറത്തു പറഞ്ഞില്ലെങ്കിലും കീറാമുട്ടിയായി നിൽക്കുമ്പോഴാണ് നെഞ്ചുപൊട്ടിയ സരഞ്ജിയുടെ ചുറ്റും ഒരു അരിവാൾ പ്രഭാവം ദൃശ്യമായത്. ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന് സിമ്പിൾ ലോജിക്കിലേക്ക് ഇടതുപക്ഷ ഭൗതിക കണ്ണുകൾ നീണ്ടു. മൊത്തമായും ചില്ലറയായും സോഷ്യൽ മീഡിയ വഴി മുഖ്യമന്ത്രിക്ക് നേരെ ഇന്നലെ ചൊരിഞ്ഞ ആക്ഷേപങ്ങൾ അമൃതവർഷമായി പരിണമിച്ചത് നിമിഷാർദ്ധത്തിലായിരുന്നു. നഗ്നപാദനായി എത്തിയ രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയെ ഗോവിന്ദൻ മാഷും കൂട്ടരും നെറുകയിൽ കൈതൊട്ട് അനുഗ്രഹിച്ചു സ്വീകരിച്ചു. ബാക്കിയെല്ലാം നാം കാണുകയാണ് കണ്ണു തുറന്ന്. ഇതുകൂടി കേൾക്കണേ, ഒരു മരം അഴുകിയാൽ മറ്റൊരു മരത്തിന് വളം. പക്ഷെ മൂക്ക് വിയർക്കുമ്പോൾ പാർട്ടിയും മുന്നണിയും ഉടുതുണി പോലെ മാറുന്നത് ഗുണകരമോ എന്ന് കാലം തെളിയിക്കട്ടെ.